2021 ഏപ്രിൽ ആറ് ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ സെൻട്രൽ സ്പ്രെഡിൽ നിന്ന് മുന്നണികൾക്ക് ജീവൻ മരണ പോരാട്ടം, ആകാംക്ഷയുടെ തീക്കനൽ. സി പി ശ്രീഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് വോട്ടർമാർ വിധിയെഴുതുമ്പോൾ മൂന്ന് മുന്നണികൾക്കും നെഞ്ചെടുപ്പാണ്. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഫലം പ്രതികൂലമായാൽ ആഘാതം കനത്തതാകും. ഉൾപാർട്ടി അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കാം. നേതൃത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം. പാർട്ടികൾ ദുർബലമാകാം. ശേഷിക്കുന്ന തുരുത്തുകൾ ഇല്ലാതാകാം. ആകാംക്ഷയുടെ തീക്കനലിലാണ് രാഷ്ട്രീയ കേരളം. LDF ഇന്ത്യയിൽ ഇടതുപക്ഷത്തിൻ്റെ ശേഷിക്കുന്ന തുരുത്താണ് കേരളം. ഇവിടെ അധികാരം കൈവിട്ടാൽ ഇടതുപക്ഷത്തിന് രാജ്യത്തെങ്ങും ഭരണമില്ലാതാകും. CPM ദേശീയ നേതൃത്വത്തിൻ്റെ കേരള ഘടകത്തിൻ്റെ മേൽക്കോയ്മ ഇവിടെ അധികാരമുള്ളതിനാലാണ്. ബംഗാളിൽ 2011 തകർന്ന ഇടതുപക്ഷം പിന്നെ കരകയറിയിട്ടില്ല. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ത്രിപുരയിലും അധികാരം കൈവിട്ടു. കർഷക സമരവും ലോങ് മാർച്ചും ഇടതു പോരാട്ടത്തിന് ജീവനേകുന്നുണ്ടെങ്കിലും സ്വാധീന ശക്തിയാകാൻ കഴിയുന്നില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഒറ്റ ശക്തിയിൽ കേന്ദ്രീകരിച്ച് നീങ്ങുന്ന ഇടതിന് തുടർഭരണം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. തിരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടി സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ CPMൽ പുതിയ ചലനത്തിന് വിത്തുകൾ പാകിയേക്കും. CPI സമ്മേളനത്തിലേക്ക് കടക്കാനിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മങ്ങിയാൽ സെക്രട്ടറിയായി 2 ടേം പൂർത്തിയാക്കിയ കാനം രാജേന്ദ്രന്റെ നേതൃത്വവും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. UDF കോൺഗ്രസിൽ ഇതിനേക്കാൾ ഗുരുതരമാണ് സ്ഥിതി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാലിടറിയപ്പോൾ പാർട്ടിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പ് കാരണം തൽക്കാല ശാന്തി ഉണ്ടായെന്ന് മാത്രം. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ അസ്വസ്ഥതകളുണ്ടായി. നിയമസഭാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പൊട്ടിത്തെറികളുണ്ടായി. തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നതിനാൽ പുറമേ ശാന്തത പ്രകടിപ്പിക്കുന്നു എന്നേയുള്ളൂ. ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെയും ശേഷിക്കുന്ന പച്ചത്തുരുത്തുകളിലൊന്നായ കേരളം കൈവിട്ടാൽ കനത്ത തിരിച്ചടിയാകും. പ്രചാരണ കാലത്ത് തന്നെ പല നേതാക്കളും കൂർമാറി. തുടർച്ചയായി 2 തവണ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് കോൺഗ്രസിനെ തീർത്തും ദുർബലമാക്കും. മുസ്ലിം ലീഗിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കേണ്ടത് അനിവാര്യമാണ്. സംഘടനാശേഷിയെ ബാധിക്കില്ലെങ്കിലും ലീഗ് നേതൃത്വത്തിന്റെ മനോവീര്യം തകരാം. UDFലും വിള്ളലുണ്ടായേക്കാം. മുഖ്യമന്ത്രി സ്ഥാനവും കോൺഗ്രസിൽ വിഷയം. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അപ്രഖ്യാപിതമായി കൊണ്ടാടുന്ന അന്തരീക്ഷം ഇക്കുറി കോൺഗ്രസിലില്ല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സർക്കാരിനെ വെട്ടിലാക്കിയ അഴിമതി ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ഉമ്മൻചാണ്ടി വീണ്ടും നേതൃത്വത്തിൽ സജീവമായതാണ് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നത്. ഉമ്മൻചാണ്ടിയും രമേശും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകുന്ന അന്തരീക്ഷമാണ് കോൺഗ്രസിൽ. ഭരണം തിരിച്ചുപിടിച്ചാൽ ആദ്യത്തെ കീറാമുട്ടി മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കും. NDA ദേശീയതലത്തിൽ BJP അതിശക്തമാണെങ്കിലും കേരളത്തിൽ നില മെച്ചപ്പെടുത്താനായില്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നില പരിങ്ങലിലാവുമെന്നുറപ്പ്. നേമത്തെ അക്കൌണ്ട് തുറന്നതും വോട്ട് ശതമാനം 6-ൽ നിന്ന് 15 ഉയർത്തിയതുമാണ് 2016 BJPക്ക് തിളക്കമേകിയത്. ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റ് 2 വർഷം പിന്നിട്ടപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ ഇന്ധനവില വർധന അടക്കമുള്ള കാര്യങ്ങളായ കേരളത്തിൽ BJPക്ക് പഴയ ഗ്ലാമറില്ല. എന്നാൽ ഈ ശ്രീധരനെ പോലെയുള്ളവരുടെ വരവ് മുഖം മിനുക്കാൻ സഹായിച്ചിട്ടുണ്ട്. 2016 നിന്ന് വോട്ടും സീറ്റും വർദ്ധിച്ചില്ലെങ്കിൽ ബംഗാളിലും മറ്റും നടത്തിയ പരീക്ഷണത്തിന് കേരളത്തിലും മുതിർന്നേക്കാം. ഉൾപാർട്ടി പോരും രൂക്ഷമാകും. സംസ്ഥാന നേതൃത്വത്തിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ന്യൂനപക്ഷ മനസ്സ് എങ്ങോട്ട്? മതന്യൂനപക്ഷങ്ങൾ എന്ത് ചിന്തിക്കുമെന്നതും മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ UPA അധികാരത്തിലേറുമെന്ന കണക്കുകൂട്ടലിലാണ് മതന്യൂനപക്ഷങ്ങളുടെ ശക്തമായ ധ്രുവീകരണം കൊണ്ട് UDFന് കാര്യങ്ങൾ അനുകൂലമായത്. ആ സ്ഥിതിയല്ല ഇന്ന്. പൗരത്വ നിയമ ഭേദഗതിയും ലവ് ജിഹാദുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. പൗരത്വ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മുഖ്യമന്ത്രി എന്ന പ്രതീതി പിണറായി വിജയന് സൃഷ്ടിക്കാനായിട്ടുണ്ട്. BJP സർക്കാരിന്റെ രാഷ്ട്രീയ കളികൾക്ക് നിന്നുകൊടുക്കില്ലെന്ന പ്രതീതിയും ഉണർത്തുന്നു. കാന്തപുരം AP സുന്നി വിഭാഗം ഇടതിന് പരസ്യ പിന്തുണ അറിയിച്ചു. അവസാന യോഗങ്ങളിൽ രാഹുൽഗാന്ധിയും പൗരത്വ ഭേദഗതിക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയുണ്ടായി. മുസ്ലിം ലീഗിന്റെയും മറ്റും സ്വാധീനം കാര്യങ്ങൾ അനുകൂലമാക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. ലവ് ജിഹാദ് ക്രൈസ്തവർക്കിടയിലൊരു സംഭവ വിഷയമാക്കിയതും പുതിയ ധ്രുവീകരണ ചലനങ്ങളാണ്. ഇതിനെ മുതലെടുക്കാൻ BJPയും ശ്രമിക്കുന്നതില്ല. UDF പരമ്പരാഗത വോട്ട് ബാങ്കായി കണക്കാക്കുന്ന ക്രൈസ്തവ മേഖലയിൽ കോട്ടമുണ്ടാകില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ജോസ് കെ മാണിയുടെ വരവും മറ്റ് ചില സാഹചര്യങ്ങളും കാര്യങ്ങൾ അനുകൂലമാക്കുമെന്നാണ് ഇടതു പ്രതീക്ഷ. സഭാതർക്ക വിഷയം ഒരു ഘടകം. 2011 സെൻസസ് പ്രകാരം സമുദായ ഘടന ഹിന്ദു 54.73%, മുസ്ലിം 26.56%, ക്രിസ്ത്യൻ 18.38%, മറ്റുള്ളവർ 0.33%. ഇത്തവണ ആകെ വോട്ടർമാർ 2.67 കോടി. 2016 2.60 കോടി. 2016 പോളിംഗ് ശതമാനം 77.53. മുന്നണികൾക്ക് കിട്ടിയ വോട്ട് നില 2011 LDF 44.94%, 2016 43.48%, 2011 1.63% കുറവ്. UDF 45.83%, 2016 38.81%, 2011 6.97% കുറവ്. NDA 6.06%, 2016 14.96%, 2011 8.93% അധികം. UDF LDF വോട്ടുകൾ ഉണ്ടാക്കിയ കുറവ് NDAയിലേക്ക് മാറ്റപ്പെട്ടത് മൂന്നാം കക്ഷി സാന്നിധ്യം സജീവമായതിന്റെ സൂചകം.